എല്ലാവർക്കും ഇൻഫോടോക്കിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ആക്ടിവിസ്റ്റായ എസ് മൃദുരാദേവിയാണ്.
നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് കേരളത്തിൽ നടന്ന രണ്ട് സംഭവങ്ങളെ പറ്റിയാണ്. ഒന്നാമത്തേത് പാലക്കാട് തേൻകുരിശിയിൽ നടന്ന ജാതി കൊലപാതകവും രണ്ടാമത്തേത് തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിൽ നടന്ന രണ്ട് പേരുടെ മരണവും അപകട മരണവും.
ഈ രണ്ട് സംഭവങ്ങളിലും പൊതുവായി ഉണ്ടായിരുന്നത് എന്താണെന്ന് നോക്കാം.
പാലക്കാട്ട് തേൻകുരിശിയുടെ കാര്യത്തിൽ ഡയറക്റ്റ് ആയിട്ട് അതിനകത്ത് ഒരു ജാതി കൊലപാതകമാണെന്ന് നമുക്കറിയാം. അതിൽ സമൂഹത്തിലെ ജാതി വിവേചനം ഉൾപ്പെടുന്നുണ്ടെന്നുള്ള കാര്യം ക്ലിയർ ആണ്. എന്നിട്ടും നമുക്ക് മാധ്യമങ്ങളിലും ഫേസ്ബുക്കിൽ പ്രതികരിക്കുന്നവരിലും ഒക്കെ പറയുന്നത് ദുരഭിമാന കൊലപാതകം എന്നാണ്. അതായത് ഇതിനകത്തെ ജാതി കമ്പോണന്റ് ഒളിപ്പിച്ചു വെക്കുന്ന രീതിയിൽ സംസാരിക്കുന്ന ഒരു രീതി നമുക്ക് ഉണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ?
അത് ഡെഫിനറ്റ്ലി അതൊരു ശൂദ്ര കേന്ദ്രീകൃത ജാതി വ്യവസ്ഥക്കകത്താണ് ഇന്ത്യയുടെ സിസ്റ്റങ്ങളെല്ലാം തന്നെ വർക്ക് ചെയ്യുന്നത്. പ്രധാനമായിട്ടും ജനങ്ങളെ ഇൻഫോം ചെയ്യിപ്പിക്കുന്നത്, നമുക്കൊരു പർട്ടിക്കുലർ വിഷയം നടക്കുവാണെങ്കിൽ അത് ഇൻഫോം ചെയ്യിപ്പിക്കാൻ ഉപയോഗിക്കുന്ന എല്ലാ എസ്റ്റേറ്റുകളും ജാത്യാധിഷ്ഠിതമായിട്ട് തന്നെയാണ്. ജാതി കൊല പോലെ തന്നെ അത് തന്നെ ഒരു ജാതി കോളനിയാണ്. അപ്പൊ മാധ്യമങ്ങളായാലും പ്രധാന പങ്ക് വഹിക്കുന്നത്. അപ്പൊ ഈ മാധ്യമങ്ങൾ വഴി നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് ദളിത് ആദിവാസി അതീവ ഭിന്നോക്കരായിട്ടുള്ള മനുഷ്യർക്ക് ഈ ശബരിമലയായിട്ട് കിടക്കുന്ന ഒരു സന്നിധാനമാണത്. അപ്പൊ ഈ എഴുതുമലയിൽ നിൽക്കുന്നവർക്ക് സന്നിധാനത്തിലേക്ക് കയറാനായിട്ട് സാധിച്ചിട്ടില്ല ആ ഒരു വിഷയത്തിൽ. അത് അതിനകത്തേക്ക് യഥാർത്ഥത്തിൽ പ്രശ്നം അനുഭവിക്കുന്ന ജനത അവിടെ കയറി ചെന്നിട്ട് ആ പ്രശ്നം ഞങ്ങൾക്ക് അതാണ് പ്രശ്നം എന്ന് പറയാൻ പറ്റുന്നില്ല. അപ്പൊ എല്ലാ പ്രിവിലേജും ഉള്ള ഒരു സമൂഹം അവര് ചെയ്യുന്ന തെറ്റ് അവർ പറയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ അവർക്ക് ഇവിടെ ഭരണപക്ഷവും ഇല്ല പ്രതിപക്ഷവും ഇല്ല. അപ്പം ജാതിക്കൊല എന്നൊരു പേര് വരണം എന്നുണ്ടെങ്കിൽ എത്ര പത്രപ്രവർത്തകർ ഇന്ത്യൻ പത്രപ്രവർത്തക വ്യവസായത്തെ നിയന്ത്രിക്കുവാനുണ്ട്, അല്ലെങ്കിൽ വളരെ കുറച്ചു പേരുണ്ടെങ്കിൽ തന്നെ അത് എപ്പോ വേണമെങ്കിലും ഒരു പ്രൈവറ്റ് മേഖലയാണ്, തട്ടിത്തെറിപ്പിക്കാവുന്ന ഒരു തൊഴിലെന്ന രീതിയിലാണ്. ആരെങ്കിലും അവിടെ ജോലിയിൽ കയറിയിട്ടുണ്ടെങ്കിൽ തന്നെ അവര് ഉള്ള ജോലി എങ്ങനെയാലും പിടിച്ചു നിൽക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ അവർ അത് തന്നെയല്ല അധികാരപരിധി ഇല്ലാത്ത മനുഷ്യരാണ്. പിന്നെ നമ്മുടെ രാഷ്ട്രീയമായാലും സാമൂഹിക ഇടങ്ങള്, സാമ്പത്തിക ഇടങ്ങള്, സാംസ്കാരിക ഇടങ്ങള് ഒക്കെയും ഇതുമാതിരി സന്നിധാനങ്ങൾ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വിഷയത്തിന് എങ്ങനെയാണ് ഒരു ടേം ഇവിടെ ഉപയോഗിച്ചിട്ട് ആ ടേം വെച്ചുകൊണ്ട് ആ വിഷയത്തെ മനസ്സിലാക്കിക്കുവാനായിട്ടുള്ള പ്രാതിനിധ്യ ജനാധിപത്യം പാർലമെന്റിനകത്തില്ലാത്തതുപോലെ തന്നെ സാംസ്കാരിക ഇടങ്ങളിലും ഇല്ല. അപ്പം അവർക്കറിയാം, എല്ലാവർക്കും അറിയാം ഇത് അങ്ങനെ തന്നെ ഒരു വിഷയമാണെന്ന്. പക്ഷെ അത് പറയണമെന്ന് അവർ താല്പര്യപ്പെടുന്നില്ല. ഒരു പ്രഷർ ഗ്രൂപ്പായി മാറുവാൻ നമുക്ക് ആർക്കും തന്നെ സാധിച്ചിട്ടുമില്ല. എന്നൊരു നവസാമൂഹിക പ്രസ്ഥാനം എന്ന രീതിയിൽ നമ്മ ഒരുപാട് സാമൂഹിക പ്രസ്ഥാനങ്ങൾ ഉണ്ടെങ്കിലും അടിത്തട്ട് ജനാധിപത്യം പറയുന്ന നവസാമൂഹിക പ്രസ്ഥാനം എന്ന രീതിയിൽ ദളിത് പൊളിറ്റിക്സ് വളർന്നിട്ടുമില്ല.
പിന്നെ ആ ഒരു പ്രശ്നത്തിന് ആ ഒരു വ്യക്തിയുടെ ജാതിബോധമാണ്, ആ ഒരു പർട്ടിക്കുലർ പിതാവിന്റെ അല്ലെങ്കിൽ അമ്മാവിന്റെ ഒക്കെ ജാതിബോധം മാത്രമാണ് കാരണം എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മുടെ സമൂഹത്തിൽ തന്നെ ഇപ്പോൾ സബ് കാസ്റ്റും കാസ്റ്റും എല്ലാം അനുസരിച്ച് വിവാഹങ്ങൾ നടക്കാറുള്ള അറേഞ്ച് മാരേജ്. ഇപ്പോൾ ലവ് മാരേജ് തന്നെ ഇപ്പോഴത്തെ യുവാക്കൾ പോലും ജാതി നോക്കി പ്രണയിക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. പിന്നെ പത്രങ്ങളിലൊക്കെ നോക്കിയാൽ നമുക്കറിയാം അറേഞ്ച് മാരേജ് പുരോഗമനം പറയുന്നവർ പോലും എസ് സി എസ് ടിക്കാർ ഒഴികെ കോൾ ചെയ്യുക എന്നുള്ള രീതിയിലാണ് പരസ്യങ്ങൾ കൊടുക്കുന്നത്. അപ്പോ ഈ സമൂഹത്തിന്റെ തന്നെ ഒരു ജാതിബോധം കാരണമല്ലേ ഇത്തരം ജാതി കൊലപാതകങ്ങൾ ഉണ്ടാകുന്നത്?
അതെ, പെട്ടെന്ന് ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞൊരു ഭാഗമുണ്ടല്ലോ എസ് സി എസ് ടി ഒഴികെ എന്ന് പറയുന്നത് ഈ കൊണ്ട് കൊടുക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് അപ്പുറത്ത് ജീവിച്ചിരുന്ന ഹിമയുഗത്തിലെയോ വെങ്കലയുഗത്തിലെയോ ഒന്നും മനുഷ്യരുടെ കയ്യിലോട്ടല്ല എസ് സി എസ് ടി ഒഴികെ എന്നുള്ള പരസ്യം കൊണ്ട് കൊടുക്കുന്നത്. ഇത് പരസ്യം കൊണ്ടു കൊടുക്കുന്നവർക്ക് വിവരമില്ലെങ്കിൽ ഇത് വാങ്ങിക്കുന്നവർക്ക് ഒരു ബോധം വേണം. എസ് സി എസ് ടി ഒഴികെ എന്നുള്ള പരസ്യം ഞങ്ങൾ കൊടുക്കാൻ തയ്യാറല്ല എന്ന് മാധ്യമങ്ങൾ ചിന്തിക്കുക പോലും ചെയ്യുന്നത് കൊടുക്കുന്നവർക്ക് വിവരമില്ലെന്ന് വേണം വെച്ചോട്ടെ. അവർക്ക് അവരുടെ കാര്യം നടന്നു, അങ്ങനെ വിവരമില്ലാത്തവരൊന്നും അല്ല കൊടുക്കുന്നത്. എല്ലാ സമൂഹങ്ങളും അത് കൊടുക്കും. വെറുതെ എങ്ങാനും അറിയാതെ എങ്ങാനും ഒരു എസ് സിയോ എസ് ടിയോ വന്നാലോ എന്ന് പേടിച്ചിട്ട് അവര് കൃത്യമായിട്ടത് മെൻഷൻ ചെയ്ത് കൊടുക്കുമ്പോൾ ഇത്തരത്തിലൊരു വാർത്ത ഞങ്ങൾ കൊടുക്കരുതെന്ന് തീരുമാനിക്കുന്ന ഏതെങ്കിലും പത്രം ഇന്ത്യയിലുണ്ടോ? ഇല്ല. എല്ലാ പത്രങ്ങളും അത് കൊടുക്കും. പിന്നെ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രണയ വിപ്ലവം നിറം സിനിമയാണ്. അതിലപ്പുറം ഒന്നും വളർന്നിട്ടില്ല. ആ നിറം എന്ന സിനിമയ്ക്കകത്ത് പാരന്റ്സിന്റെ സമ്മതത്തോടെ ഒരേ തുല്യ സാമ്പത്തിക നിലയിലുള്ളവർ ഒരേ സമൂഹങ്ങളിൽ, അല്ലെങ്കിൽ ഈ രാമൻ അൻവറിനും അൻവർ വർഗീസിനും മിഠായി കൊടുത്ത കണക്ക് പഠിപ്പിക്കുന്നത് പോലത്തെയുള്ള സമൂഹങ്ങൾക്കിടയിൽ പ്രണയമാണ് അവിടെ. അവിടെ കൊണ്ട് മതി മലയാളി എന്ന് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതിനപ്പുറത്ത് പ്രണയം മിശ്ര വിവാഹം ഒക്കെ കേരളത്തിലും ഇന്ത്യയിലും എപ്പോഴും സംഭവിക്കുന്നത് തുല്യാതുല്യ ജാതികള് സ്ഥാപനവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങൾക്കിടയിൽ അതൊരു ലിബറൽ മൈൻഡ് ആണ്. അങ്ങനെയുള്ളവർക്ക് ഒരു ഒരു പ്രത്യേക മാന്യത കിട്ടുന്നുണ്ട്. ഒരു ഹിന്ദു ഇപ്പം ഹിന്ദു നായർ പെൺകുട്ടിയെ ഒരു സിറിയൻ ക്രിസ്ത്യൻ കല്യാണം കഴിക്കുമ്പോൾ അവർ പുരോഗമനവാദികളായി മാറുകയാണ്. പിന്നീട് ആ കപ്പിൾ കേരളത്തിന്റെ സാംസ്കാരികത സാമൂഹികത നിയന്ത്രിക്കുക അല്ലെങ്കിൽ ഇടപെടുക ഇതൊക്കെ ഭയങ്കര സാംസ്കാരികതയാണ്. ഈ ഏറ്റവും ഈ തോട്ടിപ്പണി ചെയ്യുന്നവരെ ഓടകൾ വൃത്തിയാക്കുന്നവരെ വീട്ടുവേലക്കാരായിട്ടുള്ളവരെ ഇനി ഇതിൽ തന്നെ സർക്കാർ ജോലി ആയിട്ടുള്ളവരെ ഇവര് അല്ലെങ്കിൽ ഡോക്ടർമാരോ പ്രൊഫഷണൽമാരോ ഒക്കെ ആയ ദളിതുകളെ ആദിവാസികളെ ഒന്നും ഒരാരും പരിഗണിക്കില്ല. അപ്പൊ ഇന്നാള് തന്നെ കുടുംബ വിഭാഗത്തിൽപ്പെട്ട ഒരു ഒമ്പതാം ക്ലാസ് കാരനായ തടിപ്പണിക്കാരൻ അദ്ദേഹത്തിന്റെ കുടുംബം ഇപ്പോഴും ഞങ്ങൾ ഷെഡ്യൂൾ കാസ്റ്റ് ആകണമെന്ന് പറയുന്നത് എനിക്ക് സൗമ്യ എന്നാണെന്ന് തോന്നുന്നു. ഒരു പി എച്ച് ഡിക്കാരി പെൺകുട്ടി വിളിക്കുന്നുണ്ട് എസ് സി എസ് ടി ഒഴികെ എന്നുള്ള ആ ഒരു കോള് കണ്ടിട്ട് സൗമ്യ എന്നാണെന്ന് തോന്നുന്നു കേട്ടോ പേര്. സോറി, എനിക്ക് ആ പെൺകുട്ടി ഇഷ്ടമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. പെൺകുട്ടി ചോദിക്കുന്നത് എന്നെ കെട്ടാൻ നിനക്ക് എന്ത് യോഗ്യതയാടാ എന്ന് വിളിച്ച് വളരെ ഹാർഷായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോഴും അവന് അവൻ ഒരു തെറ്റ് ചെയ്തതായിട്ട് അവനോ സമൂഹത്തിനോ തോന്നുന്നില്ല. തെറ്റ് നമ്മളാണ് ചെയ്തത്. കാരണം എന്തുകൊണ്ടാണ് സൗമ്യ അത് ചോദ്യം ചെയ്തത്, സൗമ്യക്ക് എന്തിനാ അതിന് കാര്യം എന്നുള്ളതാണ്. സൗമ്യ ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്, സൗമ്യക്ക് നന്നായി സംസാരിക്കാൻ അറിയാം. നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഒരു ഒമ്പതാം ക്ലാസ്സുകാരനെ കല്യാണം കഴിക്കുമെന്ന് തോന്നുന്നുണ്ടോ നിന്റെ ജാതി നോക്കിയെന്ന് അവള് ചോദിക്കുമ്പോൾ പോലും അതിനെ അഹങ്കാരമാണെന്ന് കരുതുന്ന ഒരു സമൂഹമാണ്. കാരണം സാംസ്കാരിക മൂലധനവും സാമൂഹിക മൂലധനവും ഒക്കെയും ജാതി തന്നെയാണ് നിശ്ചയിക്കുന്ന ഒരു സമൂഹമാണ്. അപ്പൊ ഈ സമൂഹത്തിന് അവർ ചെയ്യുന്നത് അങ്ങേയറ്റം ശരിയായ ഒരു നടപടിയാണ്. അതേ ഒരു നടപടി തന്നെയാണ് തേൻകുറിശ്ശി വിഷയത്തിലും ഉണ്ടായിരിക്കുന്നത്. തേൻ കാറ്റഗറി ചെയ്യുകയാണെങ്കിൽ ഇതര പിന്നോക്ക വിഭാഗങ്ങളാണ്. അവർക്കിടയിലെ തരംതിരിച്ച അസമത്വമാണ് ഒരു ജീവൻ എടുത്തത്.
അത് മാത്രമല്ല,
അത് വളരെ വളരെ
നമ്മൾ നേരത്തെ കണ്ടതാണ്. രണ്ടു വർഷം മുൻപ് കെവിന്റെ കേസില് പിന്നെ അരീക്കോട് പിതാവ് മകളെ തന്നെ കൊലപ്പെടുത്തിയ കേസ്, ആ അരീക്കോട് കേസാണെങ്കിൽ കോടതി അയാളെ വെറുതെ വിട്ടു. ഇത്തരം കേസുകളില് സമൂഹം തന്നെ അത് ആ കൊലപാതകിക്ക് ഒപ്പം നിൽക്കുകയാണ് ചെയ്യുന്നത്.
എനിക്ക് തോന്നുന്നേ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഇവരുടെ ടെക്നിക്കൽ ടൈമായ ദുരഭിമാന കൊലകളാണ് ഇത് മൂന്നും. റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഇഷ്ടംപോലെ നടന്നിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും പ്രബുദ്ധ കേരളം സാക്ഷരത കേരളത്തിൽ ആകെ മൂന്നെണ്ണേ നടന്നിട്ടുള്ളൂ, അല്ലെങ്കിൽ ഉത്തരേന്ത്യയിൽ എന്നും നടക്കുന്നുവെന്ന് അവകാശപ്പെടുന്നു. റിപ്പോർട്ട് ചെയ്യപ്പെടാത്തത് കൊണ്ട് അതൊന്നും കണക്കിലില്ല. അപ്പൊ രേഖകളിൽ ഇല്ലാത്തതൊന്നും ചരിത്രമല്ല എന്ന് പറയുന്ന അവകാശവാദം പോലെ. ഇവര് കെവിന്റെ വിഷയം ഇവിടെ ഇന്നലെ നിന്ന് കഴിഞ്ഞു പോയ വിഷയം 2018 സിറിയൻ ക്രിസ്ത്യാനികളിൽ നിന്നും നേരിട്ട് ക്രൈസ്തവികത സവർണ ക്രൈസ്തവികത അനുഭവിക്കുന്ന OBC വിഭാഗക്കാര്, ആ OBC വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയുടെ വീട്ടിലെ അച്ഛൻ അമ്മ സഹോദരൻ മൂന്നുപേരും ക്രിസ്ത്യൻ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം സംഗമം വിവാഹത്തിൽ കൊണ്ടുവന്നവരാണ്. പക്ഷെ അവർക്ക് പോലും ആ OBC വിഭാഗത്തിൽ പോലും അവർക്ക് ദളിത് വിഭാഗത്തിലെ അതിൽ തന്നെ പുലയ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരു യുവാവിനെ വിവാഹം കഴിച്ചതാണ് കെവിന്റെ കണ്ണു ചൂഴ്ന്നെടുത്ത് അതുപോലെ തന്നെ നഖങ്ങൾ പിഴുതെടുക്കപ്പെട്ട ഒരു മരണത്തിലേക്ക് നയിച്ചത്. ഇതിന് ഒരു കാരണം ഇത്രയേ ഉള്ളൂ, അയാൾ ക്രിസ്ത്യാനിയാണോ എന്നുള്ളതല്ല വിഷയം, യേശുവിനെ വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളതല്ല വിശ്വാസം, പരമവിശുദ്ധ ഗ്രന്ഥം ബൈബിൾ ആണെന്നുള്ള വിശ്വാസം അയാൾ പുലയനായി എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ ഒരു ഒരു പ്രേമിക്കണമെങ്കിലും ഒരു ജാതിയാണ് ഇവിടെ വേണ്ടത്. ഇത് ഈ വിഷയം കെവിന്റെ വിഷയത്തില് വളരെ കൃത്യമായ സവർണ ക്രൈസ്തവികതയാൽ കെവിൻ മരണപ്പെട്ടത് കോട്ടയം എന്ന അക്ഷര നഗരിയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. മുക്കിന് മുക്കിന് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് സെന്റർ, കരിയർ ഗൈഡൻസ് സെന്റർ ഇതെല്ലാം ഉള്ള ഒരു അക്കാഡമിക് ഏരിയയിൽ നിന്നാണ് പോലീസിന്റെ സഹായത്തോടെ ജില്ല കടത്തിക്കൊണ്ടുപോയി അയാളെ അദ്ദേഹത്തെ കൊന്നുകളയുന്നത്. ഇനി ആ അരീക്കോട് ആതിരയുടെ വിഷയത്തിൽ ആതിരയുടെ അച്ഛൻ ദളിത് യുവാവിനെ വിവാഹം കഴിച്ചതിന്റെ പേരിൽ അദ്ദേഹം ഈ പെൺകുട്ടിയെ ഇല്ലാതാക്കുകയാണ് ചെയ്തത്. സാക്ഷി മൊഴികൾ ഉണ്ടായിരുന്നു, നിരവധി സാക്ഷികൾ ഉണ്ടായിരുന്നു, മൊഴി ഉണ്ടായിരുന്നു. എങ്കിൽ പോലും പിന്നീടുള്ള അവര് അത് ചെയ്തത് ശരിയല്ലേ, നീ ഓർത്ത് നോക്കിക്കേ, അതിലൊരു കുഞ്ഞുണ്ടായി പോയാല് പിന്നെ ആ കുഞ്ഞ് അങ്ങനെ ആകത്തില്ല എന്നൊക്കെ പഠിപ്പിച്ചു കാണും. സമ്മതം എന്തായാലും പല രീതിയിൽ പണം ഉണ്ടാകാം. ഈ പണത്തിന്റെ സ്വാധീനം കൊണ്ടും രാഷ്ട്രീയത്തിന്റെ സ്വാധീനം കൊണ്ടും ഈ ജാതിയിൽ ഒരു കുട്ടിയും കൂടെ ജനിച്ചു പോയാലും അതൊക്കെ കൊണ്ട് അതങ്ങ് ഇല്ലാതാക്കിയില്ല, അതോടെ അതങ്ങ് തീർന്നില്ലേ. ഇപ്പം ഒരു നല്ല വക്കീലുണ്ടെങ്കിൽ, നല്ല പണം ഉണ്ടെങ്കിൽ, വെറുക്കാനുണ്ടെങ്കിൽ ജാതിക്കൊലകൾ ആവർത്തിക്കാവുന്ന ഒരു നാട് തന്നെയാണ് എന്ന് ഊട്ടി ഉറപ്പിച്ചുകൊണ്ടാണ് ഇപ്പുറത്തെ 3 മാസത്തിനുള്ളിൽ തേൻകുറിശ്ശിയിൽ പറഞ്ഞ് നിന്റെ താലി ഞാൻ ഊരുമെന്ന് പറയുന്നത്. 27 ആ 3 മാസ കാലാവധിക്ക് മുമ്പ് തന്നെ വളരെ കൃത്യമായിട്ട് അത് ചെയ്തു. ഇദ്ദേഹത്തെ അനീഷിനെ കൊന്നുകളഞ്ഞു. അപ്പൊ ഈ രണ്ട് കേസിനെയും കുറച്ചെങ്കിലും ഭയക്കുന്നുണ്ടായിരുന്നു, പ്രത്യേകിച്ച് ആതിരയുടെ കേസിനകത്ത്. ആതിരയുടെ കേസിൽ മുഴുവൻ പ്രതികളെ വിട്ടു, വിട്ടതുകൊണ്ട് നിർത്തു സമൂഹത്തിന് ഒരു പാഠം കിട്ടി, കൊല്ല. പക്ഷേ കോടതിയെ കബളിപ്പിക്കാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായും ഊരി പോരാ എന്നുള്ളൊരു വിഷയമായി. ഒരു പ്രഷർ ഗ്രൂപ്പ് എന്ന നിലയിൽ, ഒരു സമൂഹം എന്ന രീതിയിൽ വികസിക്കപ്പെടാത്ത ദളിത് ആദിവാസി പിന്നോക്ക വിഭാഗം, അതീവ പിന്നോക്കരായിട്ടുള്ള മനുഷ്യരെ ജീവന്റെ വില എന്ന് പറയുന്നത് പ്രൊട്ടക്ട് ചെയ്യുവാൻ ആ സമൂഹത്തിൽ നിന്ന് എത്ര ശബ്ദങ്ങൾ ഉയർന്നു വന്നാലും അതൊരു അധികാര ശബ്ദമായി മാറാത്തത് കൊണ്ടും വിഭവ അധികാരമില്ലാത്ത സമൂഹങ്ങളായതുകൊണ്ടും കൊന്നാലും ഊരി പോരാവുന്നതേ ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കിയത് കൊണ്ട് നമ്മൾ വളരെ അവെയർ ആവേണ്ടതുണ്ട്. ഈ വിഷയം തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടത്.
ഇപ്പൊ വിഭവാധികാരത്തെ കുറിച്ച് പറഞ്ഞല്ലോ, അതായത് ദളിതർക്കും ആദിവാസികൾക്കും മറ്റു പിന്നാക്ക വിഭാഗങ്ങളിൽപ്പെട്ടവർക്കും ഭൂമിയുടെ അവകാശത്തിൽ അല്ലെങ്കിൽ ഭൂമിയുടെ ഉടമസ്ഥതയിൽ കുറവുണ്ടാവുന്ന അവസ്ഥ. അപ്പോ അത്തരം ഒരു സാഹചര്യത്തിന് ഈ അടുത്ത കേസുമായി ബന്ധമില്ലേ? അതായത് നെയ്യാറ്റിൻകരയിൽ ഉണ്ടായ ഈ പ്രശ്നം, അതിനെ ഒരു സിവിൽ കേസ് അല്ലെങ്കിൽ ഒരു പോലീസിന്റെ അബദ്ധം എന്ന നിലയിലാണ് ചർച്ചകളെല്ലാം ഞാൻ കണ്ടത്, സോഷ്യൽ മീഡിയയിലെ ചർച്ചകളൊക്കെ. പക്ഷേ തുച്ഛമായ ഭൂമിയുടെ പേരിൽ ആളുകൾക്ക് മരിക്കേണ്ടി വരുന്നത് ഒരു സിവിൽ പ്രശ്നം മാത്രമാണോ? അതിന് കുറച്ചുകൂടെ വലിയ മാനങ്ങളില്ലേ? ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ അല്ലേ?
തീർച്ചയായിട്ടും. കാരണം ഈ നമ്മുടെ നെയ്യാറ്റിൻകരയില് അമ്പലി രാജൻ ഫാമിലിയില് സംഭവിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാല് ഒരു കേവല വിഷയം എന്ന രീതിയിൽ പരിഗണിക്കുകയാണെങ്കിൽ രണ്ടു കുടുംബങ്ങൾ തമ്മിലുള്ള വഴക്ക് ബഹളം. എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു ഭൂമി വിഷയത്തിലേക്ക് ഇവർക്ക് ഇടപെടേണ്ടി വരുന്നത് എന്നുള്ളതാണ് യഥാർത്ഥ പ്രശ്നം ഇരിക്കുന്നത്. ഒരു വിഷയം നടന്നു, ആ വിഷയത്തിലെ പ്രശ്നവൽക്കരിച്ചിട്ട് അതിന്റെ ഏറ്റവും മേലുള്ള വിഷയം എന്ന് പറയുന്നത് മാത്രമാണ് ഇതുണ്ടാകുന്നത്. അപ്പം ഇത്തരം ഭൂമി തർക്കങ്ങൾക്കിടയിച്ചുകൊണ്ട് പരസ്പര സ്നേഹത്തോടെ കഴിയേണ്ട ഒരേ സമുദായത്തിൽപ്പെട്ട തൊട്ടടുത്തുള്ള അയൽവാസികൾ എന്ന രീതിയിൽ ഒരേ ഒരുവിധ എല്ലാ ആചാരങ്ങളും ഒക്കെ ഒരുപോലെയായിട്ടുള്ള മനുഷ്യരായിരിക്കും അവരുടേത്, അല്ലെങ്കിൽ അവർക്ക് തമ്മിൽ ഇത് കുടിപ്പക പോലെ ഈ ശത്രുത വളരണമെന്നുള്ളത് ആത്യന്തികമായിട്ട് അതൊരു ഭൂമി വിഷയമായതുകൊണ്ടാണ്. അപ്പൊ ഈ ഭൂമി വിഷയം എന്ന് പറയുന്നത് ഭൂമിയിൽ മേൽ തർക്കം ഉണ്ടായിട്ട് നമ്മൾ പലവട്ടം കണ്ടിട്ടുണ്ട്. അച്ഛൻ മകനെയും മകൻ സഹോദരങ്ങളെയും ഒക്കെ കൊല്ലുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, സ്വകാര്യ സ്വത്തവകാശത്തിന്മേൽ ഉണ്ടാകുന്നത്. പക്ഷെ അല്ലാതെയുള്ള ഭൂപരിഷ്കരണ നിയമവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഏതൊരു നയങ്ങളുടെയും പാളിച്ചകളുടെ മരണങ്ങളുടെ ഇത്തരത്തിലുള്ള ശവമടക്കാൻ ഇടമില്ലാതെ, കക്കൂസിന് ഇടയിൽ ഇടമില്ലാതെ, കുടിവെള്ളം ലഭ്യമാകാതെ, ഇത്തരത്തിലുള്ള അതിർത്തി തർക്കങ്ങൾ ഉണ്ടാകുന്ന അങ്ങനെ ഇരയാക്കപ്പെടുന്നവരുടെ പേരുകൾ എടുക്കുകയാണെങ്കിൽ അത് ദളിതുകൾ, ആദിവാസികൾ, അതീവ പിന്നോക്കരായിട്ടുള്ളവർ മാത്രമാണ്. അപ്പം ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡറിലേക്ക് നയിക്കപ്പെട്ട ഈ ഒരു ഒബിസി വിഭാഗത്തിൽപ്പെട്ട രണ്ട് കുടുംബങ്ങളെ നമ്മൾ ആ ഒരു മതിലിനപ്പുറത്തുള്ള ഒരു വിഷയമായിട്ടല്ല കരുതുന്നത്. ഇതിനൊക്കെ അപ്പുറത്ത് ഒരു അദൃശ്യ ഭിത്തിയുണ്ട്. ഈ അദൃശ്യ ഭിത്തിയാണ് മാറി മാറി വരുന്ന സർക്കാരുകൾ പൊളിക്കാൻ തയ്യാറാകാതെ നിന്നുകൊണ്ട് അതിനകത്തിട്ട് കുരുക്കി കുറെ ജീവിതങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ആത്യന്തികമായി വിഭവാധികാരത്തിന്റെ തന്നെയാണ്. ഭൂമി എന്ന് പറയുന്നത് ഇതിന്റെ തുല്യ വിതരണം നടപ്പിലാക്കാതെ അധിനിവേശ സ്വഭാവത്തോടെ കൈയടക്കി വെച്ചിരിക്കുന്നവർ കിട്ടാക്കനിയായി ദളിത്, ആദിവാസി, അതീവ പിന്നോക്കരെ, അതിൽ മത്സ്യത്തൊഴിലാളികൾ, തോട്ടം തൊഴിലാളികൾ, ട്രാൻസ് സമൂഹങ്ങളെ ഒക്കെയും ഭൂമിയുടെ പരിധിയിൽ നിന്നും ആട്ടി ഒതുക്കിക്കൊണ്ട് നിർത്തിയ ആ അവസ്ഥയാണ് ഈ മരണത്തിന് പ്രധാന കാരണം. അതിന് ഭരണകൂടം തന്നെയാണ് ഉത്തരവാദി.
കേരളത്തിൽ കണക്കിലുൾപ്പെടുന്ന 29,000 ദളിത് കോളനികൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. 5,000 ആദിവാസി കോളനികളും ഉണ്ട്. പെട്ടിമുടി ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ നമ്മൾ കണ്ടതാണ് അവിടെ തോട്ടം തൊഴിലാളികൾ അടിമകളെ പോലെ ലയങ്ങളിൽ ജീവിക്കുന്നതും മരിച്ചുപോയവരുടെ ഡെഡ് ബോഡി സംസ്കരിക്കാൻ സ്വന്തമായി ഭൂമി ഇല്ലാതിരുന്നതുമൊക്കെ. അതായത് ഇതേപോലെ ദളിത്, പിന്നാക്ക, ആദിവാസി, തോട്ടം തൊഴിലാളി വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് സ്വന്തമായി 2 സെന്റും 3 സെന്റും മാത്രം ഭൂമി ഉണ്ടാകുന്ന ഒരവസ്ഥ. ഇതെങ്ങനെയാണ് ഉണ്ടായത്? മാത്രമല്ല ഈ അവസ്ഥയിൽ തുടർന്നും അവർക്ക് ജീവിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്?
ഇത് ശരിക്കും പറഞ്ഞാല് തെറ്റായ അശാസ്ത്രീയമായ തരത്തിലുള്ള ഭൂപരിഷ്കരണ നിയമങ്ങളുടെ ഇരകളാണ് ഇവിടുത്തെ ദളിത്, ആദിവാസി പിന്നോക്കം. ദളിതുകളും ആദിവാസികളും പ്രധാനമായും ഈ ഭൂപരിഷ്കരണ, തെറ്റായ ഭൂപരിഷ്കരണ നയങ്ങളുടെ ബാക്കി പത്രങ്ങളാണ്. അപ്പം ഒരു യഥാർത്ഥത്തിൽ കൃഷി അറിയാവുന്ന, കർഷക വൃത്തി അറിയാവുന്ന, കന്നുകാലികളെ പോറ്റാൻ അറിയാവുന്ന, കന്നുകാലികളെ നയിക്കാൻ അറിയാവുന്ന കാർഷിക സമൂഹങ്ങളായ ദളിതുകളെ, ആദിവാസികളെയും കന്നുകാലികൾ കിടക്കുന്ന തൊഴുത്തിനേക്കാൾ കഷ്ടമായിട്ടുള്ള ചാളയ്ക്കകത്തേക്ക് മാറ്റിയിട്ട് ഈ കന്നുകാലികളെ സ്വന്തമാക്കി ഈ സമൂഹങ്ങൾ, പരന്യ സമൂഹങ്ങൾ. അങ്ങനെ പ്രാന്തപ്രദേശങ്ങളിലെ 3 സെന്റുകൾ കേട്ടാക്കി നമ്മൾ കൊയ്യുമയിലെല്ലാം നമ്മളതാണ് എന്ന് പാടിക്കൊണ്ട് പ്രത്യേക ഇതിലേക്ക് ആയി സമൂഹത്തിനകത്തേക്ക് നമ്മളെ ആറ്റി. ഇത് തെറ്റായ ഭൂപരിഷ്കരണ നയങ്ങൾ മൂലമാണ് ഈ ഒരു ഇതിലേക്കായത്. പക്ഷേ ഈ ഭൂപരിഷ്കരണ നിയമങ്ങൾ മൂലമാണ് ഇന്ത്യയിൽ ദളിതുകളിൽ കേരളത്തിൽ കുറച്ചു പേർക്കെങ്കിലും ഭൂമി കിട്ടിയത് എന്ന് എഴുതി പിടിപ്പിക്കുവാൻ അവർക്ക് സാധിച്ചു. പോസ്റ്റ് മോഡേൺ വ്യത്യസ്ത അന്വേഷണങ്ങളുടെ ഭാഗമായി ഉയർന്നു വന്ന സംവാദങ്ങളുടെയും പറച്ചിലുകളുടെയും എഴുത്തുകളുടെയും ഒക്കെ വായനയിൽ നിന്നുകൊണ്ടാണ് ഈ ഭൂപരിഷ്കരണം ഒരു തെറ്റായ നയമായിരുന്നു എന്ന് നമ്മൾ ഇവിടെ സ്ഥാപിച്ചെടുക്കുന്നത്. എന്നാൽ ആ സ്ഥാപിച്ചെടുത്തതിന് ഇന്നും ഇത് അക്കാദമിക് ഇടങ്ങളിൽ മാത്രമായി കിടന്നാണ് കൂടുതലും കറങ്ങുന്നത്. കുറച്ചൊക്കെ ഒരു മാറ്റം നവമാധ്യമങ്ങൾ വന്നതോടുകൂടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഭൂരിഭാഗം ദളിതുകൾ തന്നെ വിശ്വസിക്കുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഇവിടെ ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ദളിതുകൾക്ക് കുറച്ചു പേർക്കെങ്കിലും കുറച്ചെങ്കിലും ഭൂമി ഇവിടെ കിട്ടിയതെന്നും ആത്മാർത്ഥമായി വിശ്വസിക്കുകയും അതിന്മേൽ കിടന്ന് പണിയെടുക്കുകയും ആ പാർട്ടിയെ നിലനിർത്തുവാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് ഇപ്പൊ ഇടതുപക്ഷ മറ്റേത് പാർട്ടിയെക്കാട്ട് കൂടുതലുമായും ഇടതുപക്ഷമാണ് അവർക്ക് സ്വയം സൈദ്ധാന്തികരുണ്ട് എന്ന് കരുതുകയും അവരുടെ സൈദ്ധാന്തികരായിട്ടുള്ളവർ എഴുതി പിടിപ്പിച്ചു വെച്ചിരിക്കുന്നത് വഴി നടക്കാനുള്ള, സഞ്ചരിക്കുവാനുള്ള, മാറുമറയ്ക്കുവാനുള്ള, അതുപോലെ തന്നെ ജോലിക്ക് കൂലി നെല്ലിനു പകരം വേതനം കൊടുത്ത, അതുപോലെ ദളിതർക്ക് ഭൂമി കൊടുത്തത് എന്ന് തുടരെ 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 എഴുതി ഒരു കള്ളം സത്യമാക്കി വെച്ചിരിക്കുകയാണ്. ഞാനൊരു മറുവായന എന്ന് പറയുന്നത് ആ നമുക്ക് പെട്ടെന്ന് തോന്നും, ഇപ്പൊ എനിക്കും ഇതിനും ഒക്കെ തോന്നുവാ ഇതെല്ലാം നമ്മളെല്ലാം തിരിച്ചു കണ്ടെത്തി ഇതല്ല വാസ്തവം എന്നൊക്കെ നമ്മളിൽ കുറച്ചു പേർക്കല്ലേ ഇതൊക്കെ അറിയുള്ളൂ. നമ്മുടെ തന്നെ ജനങ്ങൾക്ക് ഇടതുപക്ഷം ഇല്ല എങ്കിൽ ജീവിതം ഇല്ല എന്ന് ബാലറ്റ് പേപ്പറിൽ അവനവന്റെ ചിഹ്നം കണ്ടില്ല ഹാർട്ടറ്റാക്ക് വരുന്ന സൈസ് വികാരമുള്ള മനുഷ്യരായി നിൽക്കുകയാണ്. അപ്പം ഈ സമൂഹത്തെ ഒന്ന് തിരിച്ച് ചിന്തിപ്പിക്കുവാൻ പോലും സാധിച്ചിട്ടില്ല നമുക്ക്. അപ്പൊ ഇത്തരത്തിലുള്ള ഭൂമി വളരെ കൃത്യമായിട്ട് ട്രസ്റ്റുകളെ അതുപോലെ പല പല സ്ഥാപനവൽക്കരിക്കപ്പെട്ട അവരുടെ സമൂഹങ്ങളെ അവരുടെ ഭൂമി എങ്ങനെ പോകാതിരിക്കാം എന്ന് കാണിച്ചുകൊണ്ട് കുറച്ച് ഇടത്തട്ടുകാർക്ക് ഭൂമി കിട്ടുകയും ആ ഇടത്തട്ടുകാരുടെ കിട്ടിയ ഭൂമിയെ പെരുപ്പിച്ച് സിനിമ വഴി കാണിച്ചും ഇടതുപക്ഷത്തിൻ്റെതായ ഒരുപാട് സിനിമകളെ നാടകങ്ങൾ വഴിയൊക്കെയും ദളിതുകളുടെ രക്ഷകർത്തൃത്വം അവർക്ക് അന്ന് സ്ഥാപിച്ചെടുക്കാനും സാധിച്ചു. തിരിച്ചത് എങ്ങനെയല്ല എന്ന് പറയാനുള്ള നമ്മുടെ വോയിസ് ഒക്കെ കടന്നു കടന്ന് കുറേശ്ശെ വരുന്നതൊക്കെയുള്ളൂ. ഇപ്പൊ മുകുന്ദൻ പെരുവട്ടൂരിന്റെ ഒരു ബുക്ക് തന്നെയുണ്ട്. ആ ബുക്ക് ഇപ്പൊ അവൈലബിൾ ആണോ കിട്ടാന്? കിട്ടുന്നത് പോലും ഇല്ല. നേരിട്ട് സർക്കാരിന് തന്നെ ആ ബുക്കൊന്നും ഞാൻ പറഞ്ഞല്ലോ ആ ഒരു ബുക്കിനകത്ത് തന്നെ എന്തോ യാഥാർത്ഥ്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ആ ബുക്കിന്റെ പേരിൽ ഏറെക്കുറെ ഒരുപാട് പ്രശ്നങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു പത്ര സ്വാതന്ത്ര്യം പോലും ഇന്നും കിട്ടാത്ത ഒരു സമൂഹമാണ് ഇവിടുത്തെ ദളിത് ആദിവാസി സമൂഹങ്ങൾ. യാഥാർത്ഥ്യം വിളിച്ചു പറയാൻ നമുക്ക് സാധിച്ചില്ല. ഇപ്പോഴും
ആക്ച്വലി നമ്മളിതിനെ പറ്റിയൊക്കെ കുറെ പേര് ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോ അവര് പറയുന്നത് ഇത്തരം ഭൂമിയൊന്നും ഇല്ലാത്തവർക്ക് വീണ്ടും ഭൂമി കൊടുക്കുക അല്ലെങ്കിൽ അത് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അതുകൊണ്ടാണ് അവർ പല ലൈഫ് മിഷൻ പോലുള്ള ഫ്ലാറ്റുകളും ഒക്കെ കൊണ്ടുവരുന്നതെന്നാണ്. അപ്പോ അങ്ങനെയുള്ള ഒരു ബദൽ മാർഗങ്ങൾ തേടേണ്ടതാണോ ഇതിന്റെ യഥാർത്ഥ പരിഹാരം?
ഒന്നാമത് തന്നെ നമുക്ക് ഒരു ഭൂമി എന്ന് പറയുന്നത് കണ്ടെത്തപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ ഭൂമി ഇല്ല എന്ന് പറയുന്ന ആ വാദം തന്നെയാണ്. ഭൂമി ഇവിടെ ഇല്ലാഞ്ഞിട്ടല്ല, ഭൂമി ഇഷ്ടം പോലെ ഉണ്ട്. സകല നമുക്ക് ആ ഭൂമി കൃത്യമായ രീതിയിൽ വിതരണം ചെയ്യപ്പെട്ട് ഇപ്പൊ മായാപ്രമോദിനെ പോലെയുള്ളവർ ദളിത് കോളനികളെ പറ്റി വളരെ കൃത്യമായ സ്റ്റഡി നടത്തുകയും മുന്നൊക്കെ അതിലേക്ക് എത്ര ഭൂമി ഉണ്ട് പിന്നൊക്കെ ഇതുണ്ട് എല്ലാവർക്കും ദളിതുകളുടെയും ആദിവാസികളുടെയും സർക്കാർ കണ്ടെടുത്ത ഭൂമി ലേലം വക പിടിച്ചു കിട്ടുന്ന ഭൂമി അതുപോലെ തന്നെ എന്താണ് പ്ലാന്റേഷനുകളുടെ കൈവശമിരിക്കുന്ന ഭൂമി പാട്ടക്കാലാവധി കഴിഞ്ഞ ഭൂമി അങ്ങനെ ഭൂമിയുടെ വിതരണം കൃത്യമായിട്ട് കണക്കനുസരിച്ച് കൃത്യമായിട്ടുണ്ട്. ഇപ്പൊ സർക്കാരിന്റെ കണക്കൊന്നും ആണെങ്കിൽ അല്ലെങ്കിൽ ഇവിടുത്തെ അംബേദ്കറേറ്റ് ബോധ്യങ്ങൾ ഉള്ളവർ അവർ മറ്റൊരു കണക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഏത് കണക്കിലും ഭൂമിയുണ്ട്, ആ ഭൂമി വിതരണം ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ആത്യന്തികമായ പ്രശ്നം. അപ്പൊ ആ ഭൂമി ഇല്ലായ്മ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വിഷയമേ ഇല്ല. ഇപ്പം തോട്ടം മേഖലയിൽ ഇപ്പൊ പെട്ടിമുടി പോലെയുള്ള വിഷയത്തിലൊക്കെ ഗോമതി അക്കനെ പോലെയുള്ളവർ അതിന് അത് തന്നെയാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. യഥാർത്ഥത്തിൽ അവിടെയൊക്കെ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ ഹാരിസന്റെ കയ്യിലോ അല്ലെങ്കിൽ ടാറ്റ പോലെയൊക്കെ ഉള്ള അവിടെയുള്ള മനുഷ്യർ താമസിക്കുന്നുണ്ട് എന്നല്ലാതെ ഭൂമിയിന്മേൽ അവർക്ക് അവകാശമുണ്ടോ? ഭൂമിയിന്മേൽ അവകാശമില്ലാത്ത മനുഷ്യരായിട്ടാണ് അവർ നിൽക്കുന്നത്. അപ്പൊ ഇതിനെയൊക്കെ ചോദ്യം ചെയ്യാനായിട്ട് ഒരു സമാന്തര സംവിധാനം ഇവിടെയില്ല. അപ്പൊ അങ്ങനെ സമാന്തര സംവിധാനം അല്ല, നേരിട്ട് തന്നെ ചോദിക്കേണ്ട സംവിധാനം ഇവിടെയുണ്ട്. നേരിട്ട് ആരാണ് ചോദിക്കേണ്ടത്? ചോദിക്കേണ്ടത് സർക്കാരാണ്. സർക്കാർ ടാറ്റയ്ക്കെതിരെയോ ഹാരിസണെതിരെയോ KPFN പോലെയുള്ളവർക്കെതിരെയോ ഒക്കെ ശബ്ദിച്ചു വന്ന് കരുതുന്നത് ഇല്ല. അവരുടെ ഇലക്ഷൻ വരുമ്പോ കോടികൾ മുടക്കി അവരെ നിലനിർത്തുന്ന പൗരോഹിത്യ വൃന്ദങ്ങള് അങ്ങനെയുള്ളവർക്ക് ഇതില് പിന്നീട് അവര് ജോലിയില് അല്ല ഇലക്ഷന് അല്ല എന്താ അധികാരത്തിൽ കയറുമ്പോൾ അവർക്ക് അനുയോജ്യരായ ഈ പോലീസ് വൃന്ദങ്ങളെ റവന്യൂ വിഭാഗങ്ങളിലും ഒക്കെ തലപ്പത്തും എല്ലായിടത്തും അഴിമതി, ഈ എവിടെ നിന്ന് പൈസ കക്കാമോ അവിടെയൊക്കെ, അതായത് പാർട്ടിയുടെ ആളുകളെയാണ് നിൽക്കുന്നത്. അതിപ്പോ കോൺഗ്രസ് ആയാലും അതിപ്പം ബി ജെ പി ആയാലും ഇടതുപക്ഷം ആയാലും ഒക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, പ്രധാനമായും ഒരു ശൂദ്ര കേന്ദ്രീകൃത വ്യവഹാര മണ്ഡലമാണ് അവരുടെ ഇതിലുള്ളൂ. അതിലപ്പുറത്തേക്ക് ഈ ഇത് കടന്നു വന്നിട്ടില്ല. അപ്പൊ അങ്ങനെ കടന്നു വരുമ്പോൾ മാത്രമേ ഇതിനകത്തൊക്കെ ഒരു മാറ്റം ഉണ്ടാകാൻ സാധിക്കുകയുള്ളൂ. ഇപ്പൊ ഇതറിയാതെ അറിയാത്ത മനുഷ്യർ, ഇപ്പൊ ലൈഫ് മിഷന്റെ കാര്യം, ലൈഫ് മിഷൻ എന്ന് പറയുന്നത് പെട്ടെന്ന് ശരിയാണ്, ഫ്ളാറ്റ്, അപ്പം ലക്ഷം വീട് കോളനികളിൽ നിന്ന് അംബേദ്കർ കോളനി സെറ്റിൽമെന്റ്, അതിൽ നിന്നും പുതിയതായിട്ട് നമ്മൾ നോക്കും. പേര് തന്നെ ലൈഫ് എന്നാണ് പറയുന്നത്, അതായത് ജീവൻ തുടിക്കുന്ന ഒരു പദമാണ്. നമ്മളെ അങ്ങ് സണിക്കപ്പിക്കാട് കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ വളരെ മനോഹരമായ ഒരു വിശേഷം പറഞ്ഞു, ഞങ്ങൾ ഇത്രയും നാളും ഭൂമിയിൽ നിർത്തി, ഇത് ഞങ്ങൾ ആകാശത്തേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പൊ ഞങ്ങൾ അങ്ങ് ആകാശത്ത് കൊണ്ട് പ്രതിഷ്ഠിക്കുക എന്നാണ് പറയുന്നത് എന്നാണ് സണ്ണിച്ചാൻ ഒരു ചർച്ചയിൽ രണ്ടു ദിവസം മുമ്പ് പറയുന്നത്. അപ്പം ഈ മനോമോഹന വാഗ്ദാനങ്ങളാണ് പറയുന്നത്. ഞാൻ പറയുന്നത് പോലെ എൽ ഐ സി എടുക്കണം എന്നുണ്ടെങ്കിൽ എൽ ഐ സി എടുപ്പിക്കാൻ വരുന്നവൻ എൽ ഐ സിയുടെ മെറിറ്റ്സേ പറയുന്നത്, ഡിമെറിറ്റ്സ് നമ്മൾ തിരിച്ചെടുക്കാൻ ചെല്ലുമ്പോഴാണ് അറിയുന്നത്. ഏതെങ്കിലും എൽ ഐ സിക്കാരുണ്ടത് മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, കുറച്ച് അന്ന് പറയുന്നത് പോലെ ഒരിക്കലും ഒരു ഉപഭോക്താവിനോട് യഥാർത്ഥ കാര്യം ഇത് വിൽക്കാൻ വരുന്നവർ പറയില്ല എന്ന് പറഞ്ഞതുപോലെ, വിഭവ അധികാരത്തിന്റെ അപകർഷം നുണഞ്ഞവൻ അത് യഥാർത്ഥ അവകാശപ്പെട്ടവനോട് അവകാശപ്പെട്ടവരോട് സത്യമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടല്ല ചെയ്യുന്നത്. പക്ഷെ ഇത് നമ്മൾ കണ്ടുപിടിക്കുകയും, പക്ഷെ ഇത് കൂടുതലായിട്ട് മീഡിയ ഉള്ളവർ, പത്രമാസികകളുള്ളവർ, പിന്നെ നിരവധി വേദികളിൽ ചലനാത്മകമായി നിൽക്കാൻ കഴിയുന്ന വിഭാഗങ്ങൾ അവരായതുകൊണ്ട് അവരുടെ പറച്ചിലുകൾക്കാണ് വേഗത കൂടുന്നത്, അവരുടെ പറച്ചിലുകൾക്കാണ് ഒച്ച കൂടുന്നത്. നമ്മുടെ ഇടങ്ങളിൽ നിന്ന് ഒച്ച വരുന്നുണ്ട്, പക്ഷെ ആ ഒച്ച എത്രമാത്രം ഫലപ്രദമാകുന്നു എന്നുള്ളതാണ് ഇപ്പോഴും മനസ്സിലാകാൻ.
ഈ രണ്ട് സംഭവങ്ങളുടെയും ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോൾ അതിലെ ജാതി കമ്പോണന്റ് വളരെ ക്ലിയർ ആണ്. പക്ഷേ പൊതുസമൂഹം അത് കാണാതെ പോവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ സാംസ്കാരിക മണ്ഡലത്തിൽ ഈ ജാതി പ്രശ്നം ചർച്ച ചെയ്യപ്പെടുന്നതേ ഇല്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്?
അതായത് ഇപ്പോ ഈ നടന്ന രണ്ട് സംഭവങ്ങളും ഒ ബി സി വിഭാഗങ്ങളുടെ ഇടയിലാണ് നടന്നിരിക്കുന്നത്. ആദ്യത്തെ പ്രണയത്തോടനുബന്ധിച്ച് നടന്ന മരണവും പിന്നെ ഇപ്പൊ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട മരണവും ഒക്കെ, ഇത് രണ്ടും നടന്നിരിക്കുന്നത് ഒ ബി സി വിഭാഗത്തിനാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും പൊതുസമൂഹത്തിന് അത്ര വലിയ കാര്യമായിട്ട് ഇതിനകത്ത് ജാതി വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നു ഇപ്പം വളരെ കൃത്യമായ രീതിയിൽ ചാനലുകളിലൊക്കെ ദളിത് സമൂഹത്തിൽ നിന്നുള്ള ആളുകളാണ് കടന്നു ചെന്നത് കൊണ്ടാണ് അവർ നേരിടുന്ന ഒരു ചോദ്യം ഇത് ജാതി തന്നെയാണോ എന്ന് അവർ ചോദിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് കൊടുക്കുന്നതേ ഉള്ളൂ. ഇപ്പോഴും അത്ര കാര്യമായിട്ടൊന്നും അറിയില്ല. പത്രങ്ങൾ എടുത്ത് വായിച്ചാൽ ഈ ഒരു മെയിൻ ഫാക്ടർ പറയുന്നില്ല. കാരണം പത്രത്തിൽ വരുന്നത് ദുരഭിമാന കൊല എന്നാണ് പറയുന്നത് അല്ലെ. അപ്പം ദുരഭിമാന കൊല എന്ന് പറയുമ്പം ഓണർ കില്ലിംഗ് എന്നാണ് ആ വാക്ക് വരുന്നത്. അപ്പം ഈ ഓണർ കില്ലിംഗ് എന്ന് പറയുന്നത് ദുരഭിമാന കൊല എന്ന വാക്കിനെ ഏതൊക്കെ ഭാഷയിൽ എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴും ഓണർ കില്ലിംഗ് എന്നൊരു വാക്കാണ് വരുന്നത്. ഓണർ കില്ലിംഗിനെ അതാത് മാതൃഭാഷയിലേക്ക് മാറ്റുമ്പോഴും അതിലെ ജാതി ഒരു ഘടകമാകുന്നില്ല. അതേസമയം കാസ്റ്റ് ബേസ്ഡ് മർഡർ എന്നൊന്ന് പറഞ്ഞു നോക്കിക്കേ, അതിനെ വിയറ്റ്നാമി പത്രമാകട്ടെ, ഡച്ച് പത്രങ്ങളാകട്ടെ, അല്ലെങ്കിൽ ഇന്ത്യയിലെ പത്രങ്ങളാകട്ടെ, എവിടെ തിരിച്ചുമ്പോഴും കാസ്റ്റ് ഒരു സോഷ്യൽ ഈവിൾ ആണെന്നുള്ളത് മനസ്സിലാകുമായിരുന്നു. പക്ഷെ വളരെ തന്ത്രപരമായി ഭാഷയിൽ ഒരു പണി നടത്തിയിട്ടാണ് ഓണർ കില്ലിംഗ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പം ഇതുകൊണ്ട് തന്നെ ഏതൊരു പത്രം വായിക്കുന്ന നവമാധ്യമങ്ങൾ അധികം ഇടപഴകാത്ത, അല്ലെങ്കിൽ അംബേദ്കറേറ്റ് ചിന്താധാരകളോ അത്തരം ലൈക്ക് മൈൻഡഡുകാരോ ഒക്കെ കണക്ഷൻ ഇല്ലാത്ത ഏതൊരു സമൂഹത്തിനും ഇതൊരു കേവല പ്രണയ വിഷയമാണ്, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള വിഷയം മാത്രമായിട്ടാണ് കരുതുന്നത്. എന്നാൽ ആ തേങ്കുറിശ്ശിയിലെ വിഷയത്തിൽ കഴിഞ്ഞ വർഷം മാത്രം ഫോർവേഡ് കമ്മ്യൂണിറ്റിയായി നിന്നുകൊണ്ട് കഴിഞ്ഞ വർഷം മാത്രം ഒ ബി സി ലിസ്റ്റിൽ കയറിപ്പെട്ട ഒരു സമൂഹത്തിൽപ്പെട്ട ഒരു സമുദായത്തിൽപ്പെട്ട ആളുകളാണ് ഒ ബി സി വിഭാഗത്തിൽ അധികമായി ഉയർന്നു വരാത്ത ഒരു സമൂഹത്തിൽ ഒരു യുവാവിനെ വിവാഹം കഴിച്ചത്. അപ്പം ഇവരെ നിലവിൽ പൂണൂലൊക്കെ ഇട്ട് നടക്കുന്ന, ഞങ്ങൾ പട്ടികാരിക്കാരല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി തന്നെ പൂണൂലൊക്കെ ഇട്ട് നടക്കുന്ന ഒരു സമൂഹമാണ്. അപ്പം ഈ സമൂഹം എങ്ങനെയാണ്, ഈ സർക്കാർ എങ്ങനെയാണ് ഇവരെ കീർത്താട്ടിന്റെ അനുവാദത്തോടെ ഈ 2018 ലാൻഡ് മിനിമം രണ്ട് മൂന്ന് ഏക്കർ ഭൂമിയെങ്കിലും ഉള്ള ഒരു സമൂഹത്തിനാണ് ഒ ബി സി സ്റ്റാറ്റസ് കൊടുത്തത്? ഒരു വ്യക്തി ഒ ബി സി ആകണം എന്നുണ്ടെങ്കിൽ പല മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾക്കൊട്ടും പരിധിക്കകത്ത് വരാത്ത ഒരു സമൂഹമാണ് ഒ ബി സിയിലായത്, ഇപ്പം നമ്മുടെ തേങ്കുറിശ്ശി വിഷയത്തില്. അപ്പം ആ സമൂഹം ഒ ബി സി ആകുമ്പോഴും പൊളിറ്റിക്കലിയാണ് അവർ ഒ ബി സി ആയിരിക്കുന്നത്. കൾച്ചറലി അവർ അവരുടെ സവർണത കൈവിട്ടിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് അനീഷിനെ കൊന്നു കളഞ്ഞത്. ആ സമൂഹത്തിലെ എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയുന്നത്, പക്ഷെ ഈ പർട്ടിക്കുലർ ഫാമിലി അവരുടെ ജാതി ഗുണത്തിൽ വിശ്വസിക്കുന്നുണ്ട്, ജാതി ഗുണമുള്ളതാണെന്നും ആ ജാതിയിൽ അത് ഇത് ഒരു തരത്തിൽ ലൈംഗികതയായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. കാരണം വിവാഹം, നമ്മളെ വിവാഹങ്ങൾ നടക്കുമ്പോൾ രണ്ട് കുടുംബങ്ങൾ, ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ വിവാഹം അല്ലെ. നമ്മളിപ്പോഴും ബൈനറിക്കകത്ത് ജീവിക്കുന്നവരാണ്, നമ്മള് എൽ ജി ബി ടി ഐക്യുകളെ മൈൻഡ് ചെയ്യുന്നവരല്ല. ഓക്കെ, അത് രണ്ട് സമൂഹങ്ങൾ തമ്മിലുള്ള, രണ്ട് ജാതികൾ തമ്മിൽ കൂടിയാണ് കൂടിക്കലരുന്നത്. അപ്പൊ ഈ സഹോത്ര വിവാഹത്തിനകത്താണ് ജാതി ഇങ്ങനെ ബലപ്പെട്ട് വരികയാണ്. ഇതിനകത്ത് വിവാഹം എന്ന് പറയുന്നത് തന്നെ എന്താണ്, പ്രായപൂർത്തിയായ രണ്ടു പേർക്ക് തമ്മിലുള്ള ഒരു ലൈംഗികത, സെക്സ്വൽ റിലേഷന് വേണ്ടിയുള്ളൊരു ഒരു എന്താണ് കോൺട്രാക്ട് കൂടിയാണ്. അപ്പൊ അവിടെയും പുരുഷന് ഒരു മെയിൻ സ്ഥാനമുണ്ട്. അപ്പൊ പുരുഷനാണ് ഈ സ്ത്രീയുടെ ലൈംഗികത, അത് അത് ആരുടേതാണ്, അതാരാണ് നിശ്ചയിക്കുന്നത്, ഇവിടെയൊക്കെ പരമപ്രാധാന്യമായ ഒരു സ്ഥാനം ലഭിക്കുകയാണ്. നമ്മുടെ തേങ്കുറിശ്ശിയിൽ ഈ പുരുഷനുണ്ട്. നമ്മുടെ തേങ്കുറിശ്ശി വിഷയത്തിൽ വന്നിരിക്കുന്ന അനീഷ് എന്ന് പറയുന്നവൻ ഒരു ഉയർന്ന സമൂഹ ജാതിയിൽപ്പെട്ട ഒരു പെണ്ണിനെ ലൈംഗികമായി കൂടി അയാളാൽ സ്വീകരിക്കപ്പെടുന്നു എന്ന് സമൂഹത്തിന് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അത്. കാരണം പണമാണെങ്കിൽ ആ പണം എന്ന് പറയുന്നത് അവർ ആ പെണ്ണിനെ ഉപേക്ഷിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അത് എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരുന്നത്, ഒരിക്കലും കൊന്നു കളയില്ല. ആ വ്യക്തി അത് ലൈംഗികമായ കാര്യം കൂടി ആക്കി കരുതുന്നത് കൊണ്ടാണ് അതിൽ ഒരു ജനനം കൂടി നടക്കരുത് എന്നും കൂടി ഓർത്താണ് കൊന്നു കളയുന്നത്. അടുത്തട്ട് പുരുഷൻ ഇതൊന്നും ആഗ്രഹിക്കുവാൻ പോലും പാടില്ല. ആ ഞങ്ങളുടെ ഒരു പെണ്ണിന്റെ ലൈംഗികമായ കാമനകൾ കൂടി സാറ്റിസ്ഫൈ ചെയ്യേണ്ടവർ ഞങ്ങൾ ഉള്ളപ്പോൾ ഇവൻ ആര് എന്നുള്ളൊരു ഹാർട്ടും കൂടിയാണ് അവനെ കൊന്നു കളയുന്നത്. ആ ഓണറാണ് അവർക്ക് നഷ്ടപ്പെടുന്നത്. ആരുടെ ഓണറാ പോയത്? അവരുടെ ഓണർ നഷ്ടപ്പെട്ടോണ്ട് ആ നഷ്ടപ്പെട്ട ഓണർ വീണ്ടെടുക്കാനാണ് ഓണർ കില്ലിങ് നടത്തുന്നത്. അതിനെ എങ്ങനെയാണ് കാസ്റ്റ് അതിനകത്ത് ഇല്ലെന്ന് പറയാൻ പറ്റുന്നത്? അത്രയും വളരെ. അപ്പൊ അത് ആ ഭാഷയ്ക്കകത്ത് ശരിക്കും കൃത്യമായ രീതിയിൽ ഉപയോഗിക്കാഞ്ഞത് കൊണ്ട് മാത്രം വലിയ ആ രീതിയിൽ ആ ഭരണം അതിന് എടുത്തു മാറ്റി. നമ്മുടെ പി എം ഗിരീഷ് അദ്ദേഹത്തിന്റെ ഭാഷാശാസ്ത്രജ്ഞൻ, അദ്ദേഹം പറയുന്നുണ്ട്, ഭാഷാ പണ്ഡിതൻ, ഒരു മാധ്യമങ്ങൾക്ക് കൃത്യമായി വംശീയമായി പണിയെടുക്കാം. അതായത് ഓക്കെ, ചെറിയൊരു ഉദാഹരണം പെട്ടെന്ന് ഇപ്പൊ മനസ്സിൽ നിന്ന് വന്നതുകൊണ്ട് പറയുകയാണ്, ഞാൻ ഒന്ന് റെഫർ ചെയ്തിട്ടല്ല വരുന്ന ആ ഭാഗം. അതായത് കുട്ടികൾ മരിച്ചു, വെടിവെയ്പ്പിൽ കുട്ടികൾ മരിച്ചു എന്ന് പറയുന്നു, കലാപത്തിൽ മരിക്കുന്നു. എന്നാൽ അതേസമയം പോലീസിന്റെ വെടിയേറ്റ് രണ്ട് കുട്ടികൾ മരിച്ചു എന്ന് പറയുമ്പോഴാണ് പോലീസിനെ അവിടെ പ്രശ്നവൽക്കരിക്കുന്നത്. ഇത് അങ്ങനെ അല്ലാതെ ഈ മരണം നമുക്ക് പറയാൻ പറ്റും. അപ്പം ഭരണ സംവിധാനത്തിന്റെ ഭാഗമായ പോലീസ് ഇടപെട്ട് നടന്ന, പോലീസ് ചെയ്യരുതാത്ത ഒരു കൃത്യമായ ഒരു കൊലയിൽ വെടിവെപ്പിൽ കുട്ടികൾ മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ മാത്രമാണ് ജനങ്ങളിലേക്ക് എത്തുന്നത്. അല്ലെങ്കിൽ അതൊരു സ്വാഭാവിക മരണമാക്കുവാൻ ഇന്നത്തെ കാലത്ത് സാധിക്കും. കാരണം ഇങ്ങനെ മാത്രം എഴുതിയാൽ മതി, അപകടത്തിൽ കുട്ടികൾ മരിച്ചു. അപകടത്തിൽ മരിച്ച കുട്ടികളിൽ നിന്നും രൂക്ഷമായ വിഷയം എന്താണ്? പോലീസ് വെടിവെപ്പിൽ രണ്ട് കുട്ടികൾ മരിച്ചു എന്നുള്ളതാണ്. അപ്പൊ മരണത്തെ വരെ നമുക്ക് ലഘൂകരിപ്പിച്ചെഴുതാവുന്ന ഒരു ഭാഷയ്ക്കകത്ത് നിന്നുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് നമ്മുടെയൊക്കെ സമൂഹങ്ങളെ വളരെ കൃത്യമായ ഒരു പ്രത്യേക ശ്രേണിക്കകത്ത് കൊണ്ടുവച്ചിരിക്കുന്നത്. ഇതാണ് ഈ തേങ്കുറിശ്ശി വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇനി ഇപ്പുറത്ത് ലാൻഡ് വിഷയത്തിലേക്ക് കടന്നു വരുമ്പോ പോലും അവിടെയും ജാതി പ്രവർത്തിക്കുന്നില്ല എന്ന് പറയുമ്പോൾ പൊതുസമൂഹത്തിനൊരു രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു വിഷയമാണ്. ഏത് ജാതി സമൂഹങ്ങൾക്കാണ് ഇങ്ങനെ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് ബ്രാഹ്മണ സമൂഹങ്ങൾക്കോ ക്ഷത്രിയ സമൂഹങ്ങൾക്കോ ഇങ്ങനെ ഭൂമിക്ക് വേണ്ടി, രണ്ട് സെന്റ് ഭൂമിക്ക് വേണ്ടിയോ മൂന്ന് സെന്റ് ഭൂമിയുടെ തർക്കത്തിനകത്ത് പെടേണ്ടി വരുന്നില്ല. അവർക്കതിന്റെ പേരിൽ കോടതിയെ സമീപിക്കേണ്ടി വരുന്നില്ല. അവർക്കതിന്റെ പേരിൽ മരണങ്ങളോ ആത്മഹത്യകളോ പ്രശ്നങ്ങളോ വെട്ടിക്കൊലകളോ ഉണ്ടാകുന്നില്ല. ശേഷം ആ മരണത്തിനെ പോലും, അതിനുപോലും അടക്കാൻ ഭൂമിയില്ലാതെ അവരുടെ കുഞ്ഞുങ്ങൾക്ക് കുഴിമൂടി വെട്ടേണ്ടി വരുന്നില്ല. ഇതൊക്കെ ഒരു പ്രത്യേക ജാതി സമൂഹത്തിന് മാത്രം കൃത്യമായി നീക്കം ചെയ്യപ്പെട്ട് വെച്ചിരിക്കുന്ന സംഭവങ്ങൾ തന്നെയാണ്. അപ്പൊ ജാതി ഉണ്ടോ എന്ന് ചോദിച്ചാൽ നേരിട്ട് കാണുന്നവർക്ക് അയൽവക്കത്തുള്ള ഒരു അതിർത്തി തർക്കമാണ്. അതിർത്തി തർക്കത്തെ കുറിച്ച് ക്ഷമയില്ലായ്മ മൂലം ഉണ്ടായതാണെന്ന് പറയാം, അല്ലെങ്കിൽ ബുദ്ധിമോശം കൊണ്ട്, ഇങ്ങനെ ബുദ്ധിമോശം കൊണ്ടെന്നൊക്കെയാണ് പറയുന്നത് വളരെ അപകടകരമായി. പക്ഷെ അതല്ല ഇതിന്റെ എല്ലാം പ്രധാന കാരണം. സോഷ്യൽ ഈവളായ കാസ്റ്റ് തന്നെയാണ്. അത് അനിഹിലേറ്റ് ചെയ്യുക എന്നുള്ളത് ആരും തയ്യാറെടുക്കില്ല. കാരണം കാസ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഈ പറഞ്ഞ പോലെ ഒരു പ്രബല സമൂഹത്തിന് അധികാരത്തിന്റെ അപകർഷണം കൈകാളാൻ സാധിക്കുന്നത്.
അപ്പോൾ ഏതാണ്ട് ഒരു 30 മിനിറ്റോളം നമ്മൾ ഈ വിഷയത്തെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. ഒരു ഷോർട്ട് നോട്ടീസിൽ ഇത്രയും ഗൗരവമുള്ള വിഷയങ്ങളെ പറ്റി ഇൻഫോടോക്കിൽ വന്ന് സംസാരിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്
മിഥുൻ. എനിക്ക് വളരെ മികച്ച ഒരു വിഷയം സംസാരിക്കുവാൻ തന്നതിന് നന്ദി അറിയിക്കുന്നു. കേട്ടിരിക്കുന്ന എല്ലാവർക്കും താങ്ക് യു.